You're with SBS Radio. Find more great stories in your language at sbs.com.au.
നമസ്കാരം. അഡ്വക്കേറ്റ് എ ജെ ശങ്കർ, നാളെ താങ്കൾ ഓസ്ട്രേലിയയിലേക്ക് എത്തുകയാണ്. വിവിധ ഓസ്ട്രേലിയൻ നഗരങ്ങളിൽ പ്രഭാഷണങ്ങളുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെയും ഇന്ത്യൻ മാധ്യമങ്ങളെയും കുറിച്ചൊക്കെ. ഓസ്ട്രേലിയ പോലെ ആളുകൾ കുടിയേറി ജീവിക്കുന്ന ഒരു രാജ്യത്തെ മലയാളികളോട് എന്താണ് ഈ പ്രഭാഷണങ്ങളിലൂടെ താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത്?
നമ്മുടെ നാട്ടിലെ ആളുകൾ, പ്രത്യേകിച്ച് മലയാളികൾ, പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ പോയാലും അവർ സ്വന്തം രാജ്യവുമായിട്ട് സ്വന്തം നാടുമായിട്ടുള്ള വിച്ഛേദിക്കുന്നില്ല. ഒരുപക്ഷെ ആ രാജ്യത്ത് പൗരത്വം സ്വീകരിക്കുന്ന ആളുകൾ പോലും ശാരീരികമായി മാത്രം അവിടെ ജീവിക്കുകയും മാനസികമായിട്ട്, ആന്തരികമായിട്ട്, ആത്മീയമായിട്ട് സ്വന്തം നാട്ടിൽ തുടരുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അത് ഓസ്ട്രേലിയ പോലെ അല്ലെങ്കിൽ ബ്രിട്ടൻ, കാനഡ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഈ ബന്ധം കുറച്ച് ദുർബലമായിരിക്കും. കുറെ കഴിയുമ്പോൾ അവർ ആ നാട്ടിലെ രീതികളുമായിട്ട് ഇഴുകി ചേരും. പക്ഷെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പ്രത്യേകിച്ചും അങ്ങനെ ഒരു സംഗതി ഉണ്ട്. തീർച്ചയായിട്ടും മലയാളികൾക്ക്, ഇന്ത്യക്കാർക്ക് ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ താല്പര്യം വളരെ ശക്തമാണ്. അതുകൊണ്ടാണ് ഇതുപോലുള്ള എന്നെ പോലുള്ള ആളുകളെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നു. കാര്യങ്ങൾ അവർ കേൾക്കാനുള്ള താല്പര്യമുണ്ട്. ഇതിന് വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ആവശ്യപ്പെടുന്നില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഞാനിവിടെ കാണുന്നത്. എന്റെ കുട്ടിക്കാലത്ത് ഈ ഓസ്ട്രേലിയ എന്ന രാജ്യത്തെ കുറിച്ച് നമുക്കുണ്ടായിരുന്ന ധാരണ എന്ന് വെച്ചാൽ അവിടെ ഗൾഫുകാർ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ എന്നുള്ളൂ. വൈറ്റ് ഓൺലി എന്നാണ് ഓസ്ട്രേലിയ അന്നത്തെ സിദ്ധാന്തം. അടുത്താണ് മലയാളികളും ഇന്ത്യക്കാരും ധാരാളമായിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങി. ഇപ്പോഴേ ഏതാണ്ട് 60,000 മലയാളികൾ ഓസ്ട്രേലിയയിൽ ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം എന്റെ സംഘാടകർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. തീർച്ചയായിട്ടും അവർക്ക് ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടോ? പിന്നെ ഇന്ത്യ രാജ്യം വലിയ പരീക്ഷണങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടമാണല്ലോ. ഇവിടെ ബി ജെ പി സർക്കാർ ഭരിക്കുന്നു, മറ്റു തരത്തിലുള്ള മാറ്റങ്ങൾ വ്യാപകമായിട്ട് ഉണ്ടാവുന്നു. മൊത്തത്തിൽ നമ്മുടെ നാടും സംസ്കാരവും രാഷ്ട്രീയവും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പൊ ഇതേക്കുറിച്ച് അറിയാൻ ഓസ്ട്രേലിയയിലെ മലയാളികൾക്ക് ന്യായമായിട്ടുണ്ടാകുന്നു. ഒരു ആവശ്യത്തിന്റെ ഭാഗമായിട്ടാണ് എന്നെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
തീർച്ചയായും. ഒരുപക്ഷെ പലപ്പോഴും മലയാളികൾ കരുതുന്നത്, പല മലയാളികളും കരുതുന്നത് ഒരുപക്ഷെ ഈ സുരേഷ് ഗോപി സിനിമയൊക്കെ കാണുന്ന പോലെയാണ്, സാധാരണക്കാർക്ക് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ താങ്കൾ പറയുന്നു എന്നൊരു ഒരു പ്രതീതി കൂടിയുണ്ട്. ഒരുപക്ഷെ അതുകൂടി കൊണ്ടായിരിക്കാം താങ്കളെ കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യമുള്ളത്. എന്തായാലും ഈ ഒരു അഭിമുഖത്തിൽ താങ്കളുടെ പ്രഭാഷണം കേൾക്കാൻ കഴിയാത്തവരെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു അഭിമുഖം ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായി രണ്ട് പോയിന്റുകളിൽ, ഒന്ന് താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയം, രണ്ടാമത്തേത് താങ്കൾ എന്ന വ്യക്തി, എ ജയശങ്കർ എന്ന വ്യക്തിയെക്കുറിച്ചുള്ള താങ്കളുടെ നിലപാടുകൾ, അതേക്കുറിച്ചുള്ള വിമർശനങ്ങൾ എല്ലാം തന്നെയാണ്. ഇതിലാദ്യം താങ്കളിപ്പോൾ സൂചിപ്പിച്ച ഒരു ഇന്ത്യൻ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബി ജെ പി വന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കുറ്റം പറയാൻ കഴിയില്ല. കാര്യം ജനാധിപത്യ സംവിധാനത്തിലൂടെ വന്ന, ജനാധിപത്യ മാർഗത്തിലൂടെ വന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോൾ രാജ്യം മുഴുവൻ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്നൊരു പ്രതീതി ജനിപ്പിക്കുന്നത് ശരിയാണോ?
ഇതിൽ പല വശങ്ങളുണ്ട്. ബി ജെ പി വന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനം കോൺഗ്രസ് പോയി എന്നുള്ളതാണ്. എന്തുകൊണ്ട് കോൺഗ്രസ് പോയി എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട്. രാജ്യത്ത് ഭരണത്തിന് ദിശാബോധം നൽകിയ കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ട് ഇത്ര വലിയൊരു പരാജയം നേരിട്ടു, ഇന്ത്യൻ പാർലമെന്റിന്റെ ഒരു മൂലയിലേക്ക് ഒതുങ്ങി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ കോൺഗ്രസ് ഉണ്ടായിട്ടില്ല, ബി ജെ പി ജയിച്ചു എന്നുള്ളതിനേക്കാൾ വലിയ കാര്യം. ബി ജെ പിക്ക് ശക്തമായ നേതൃത്വം ഉണ്ടായിരുന്നു, പ്രചരണ സംവിധാനം ഉണ്ടായിരുന്നു, പണം ഉണ്ടായിരുന്നു, മറ്റു പല സൗകര്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അവര് മുന്നേറി എന്നുള്ളത്. മറ്റേ പാർട്ടികൾക്ക് ആ ഒരു സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഇവിടെ ഒരു സോഷ്യലിസ്റ്റ് ബദൽ ഉണ്ടായില്ല, ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ബദൽ ഉണ്ടായില്ല, ഇവിടെ ഒരു ബി ജെ പിയുടെ തരത്തിൽ നമ്മൾ ഫാസിസ്റ്റ് ബദൽ എന്ന് പറയുന്ന ഒരു സ്ഥാനവും ഉണ്ടായിരുന്നു. പക്ഷെ ബദൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായ വലിയ ഭരണ പരാജയം, അഴിമതി, കെടികാര്യസ്ഥത, മറ്റു തരത്തിലുള്ള പല കുഴപ്പങ്ങളും കൊണ്ടാണ്. അപ്പൊ കോൺഗ്രസ് പാർട്ടി, കോൺഗ്രസ് പോലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി എന്തുകൊണ്ട് ദുർബലമായി? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്താ വിഷയം. എന്തുകൊണ്ട് ആ സ്ഥാനത്തേക്ക് വേറെ ഒരു ബദൽ ഉയർന്നു വന്നില്ല? ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ പല ആളുകളും ബി ജെ പി വന്നു, അല്ലെങ്കിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയി, അതുകൊണ്ട് രാജ്യം ഇതാ കടലിൽ താണ്ടു പോകാൻ പോകുന്നു എന്നും പറഞ്ഞതിൽ അർത്ഥമില്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ള അവസരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ബി ജെ പിക്കും ഉണ്ട്, മുസ്ലിം ലീഗിനും ഉണ്ട്, എല്ലാ പാർട്ടികൾക്കും ഉണ്ട്. ഒരു ബഹുകക്ഷി ജനാധിപത്യമുള്ള ഇന്ത്യയിൽ അത് വളരെ കാലം ഒരു ഏകകക്ഷി സംവിധാനമായിരുന്നു. ഒരു വലിയ കക്ഷി മറ്റ് ചെറിയ കക്ഷികൾ അതിനെ പിന്തുടർന്ന് പോകുന്ന അങ്ങനത്തെ സെറ്റപ്പായിരുന്നു. ഇപ്പൊ അത് പോയി. ശരിക്കും ബഹുകക്ഷി ജനാധിപത്യം കുറെ കൂടി വിശാലമായ ഒരു അർത്ഥത്തിൽ വന്നു. ശരിക്കും പറഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ, ഒന്ന് കോൺഗ്രസ്, ഒന്ന് ബി ജെ പി, പിന്നെ കുറെ പ്രാദേശിക പാർട്ടികൾ, പിന്നെ ദേശീയ പാർട്ടികൾ എന്ന് പറയുന്ന ചെറു പാർട്ടികൾ, ഇങ്ങനെ ഒരു സംവിധാനമായിട്ട് മാറി. ഇതിന്റെ പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ബി ജെ പി ജയിച്ചുകൊണ്ട് പ്രബലമായ സഖ്യകക്ഷികൾ, പ്രാദേശിക കക്ഷികളൊക്കെ ഉണ്ട്. ഇപ്പൊ തെലുങ്ക് ദേശം പോലുള്ള പാർട്ടികൾക്ക് അകാലികളുണ്ട്, ശിവസേനയുണ്ട്, ഇങ്ങനെ പല പാർട്ടികളുണ്ട്. കാലങ്ങളിൽ ഈ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഡി എം കെ യു പി എ ആദ്യം എൻ ഡി എൽ ആയിരുന്നു, പിന്നെ യു പി എയിലേക്ക് മാറി. അന്ന് ഡി എം കെ ഒരു സമയത്ത് എൻ ഡി എൽ ഉണ്ടായിരുന്നു, പിന്നെ അത് യു പി എയിലേക്ക് പോയി, പിന്നെ ഒരു ഒരു ഭാഗത്തും ഇല്ലാത്ത അവസ്ഥ. ഇങ്ങനെ പല തരത്തിലുള്ള ചേരി മാറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം കൂടി ഒരു ആകെത്തുകയായിട്ടാണ് ബി ജെ പി ഇടനിർന്നതിലൊരു സർക്കാർ വന്നു. പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം 100,000 കേവലം 100,000 കിട്ടുന്നതാണ് കഴിഞ്ഞ അറിയിപ്പിന്റെ വേറൊരു പ്രത്യേകത. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ ബി ജെ പി. പിന്നെ കേന്ദ്ര ഭരിക്കുന്ന പാർട്ടി സംസ്ഥാനങ്ങളിലൊക്കെ വലിയ തോതിൽ മേൽക്കോയ്മ നേടുന്നു. ബി ജെ പിക്ക് മുമ്പ് യാതൊരു സ്വാധീനവും ഇല്ലാത്ത സംസ്ഥാനങ്ങൾ, ഇപ്പൊ ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ത്രിപുര, മറ്റ് പല സംസ്ഥാനങ്ങളിലും അവർ വളരെ വലിയൊരു ശക്തിയായിട്ട് ഉയർന്നു വന്നിരിക്കും. അങ്ങനെ മൊത്തത്തിൽ രാജ്യത്ത് വലിയൊരു രാഷ്ട്രീയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്.
തീർച്ചയായും. പക്ഷേ പലപ്പോഴും താങ്കളുടെ ടെലിവിഷൻ ചർച്ചകളോ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളോ ഒക്കെ കേൾക്കുമ്പോഴും താങ്കളിപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കേന്ദ്രതലത്തിൽ ഒരു ബദലില്ലാതായി മാറുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ വിമർശനങ്ങൾ കേരളത്തിലെ CPMനെതിരെയായി മാറുന്നു താങ്കളെപ്പോലുള്ള വിമർശകരുടെ ഭാഗത്തു നിന്ന് എന്ന് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്, ഏതാണ് പ്രധാന പ്രശ്നം എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ നിലപാടുകൾ താങ്കളെപ്പോലുള്ളവർ എടുക്കാത്തത്?
അല്ല, ഏത് വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണ് എന്നെ വിളിക്കുന്നതിനെ ആശ്രയിച്ചാണ്. എന്നെ വിളിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയിലെ ഗ്രൂപ്പ് വർക്കിനെ കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ CPMലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ എന്തെങ്കിലും നയപരമായ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ്. ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന 5 കൊല്ലവും ഞാൻ അദ്ദേഹത്തെ ആദ്യം നിശിതമായി വിമർശിച്ചിരുന്ന ആളാണ്. പഴയ ക്ലിപ്പുകൾ
നോക്കിയാണ്
വാരാന്ത്യ പരിപാടി നോക്കിയാൽ കാണും ഉമ്മൻചാണ്ടിയെ ഞാൻ വിമർശിച്ചിട്ടില്ല, അത്ര ആരും വിമർശിച്ചിട്ടില്ല. പിണറായി വിജയൻ അത് വിമർശിക്കാന്നല്ല എന്റെ ഒരു ദൗത്യമാണ്. അതുകൊണ്ടാണ് പിണറായി വിജയനോട് വ്യക്തിപരമായിട്ട് ഒരു വിരോധം ഉണ്ടായിട്ടില്ല. അദ്ദേഹം കാശ് കടം വെച്ച് തിരിച്ചറാത്ത വിരോധമൊന്നുമില്ല. പിണറായി വിജയന്റെ സ്ഥാനത്ത് നാളെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെയും വിമർശിച്ചു.
തീർച്ചയായും തീർച്ചയായും.
അപ്പൊ നിങ്ങൾ കാര്യം, നിങ്ങൾ രമേശ് ചെന്നിത്തലോട് എനിക്കെന്തോ വിരോധമുണ്ട് അതുകൊണ്ട് വിമർശിക്കരുത്, അങ്ങനെയല്ല. CPMനെ വിമർശിക്കുന്ന ആ പാർട്ടി ഇപ്പൊ ഭരണത്തിൽ ഇട്ടതുകൊണ്ടാണ് പ്രതിപക്ഷത്തിൽ വിമർശിച്ചിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. അന്ന് വിമർശിച്ചത് മുഴുവനും കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസിനെയും അവരുടെ അഴിമതിയുമാണ്. ഇപ്പോൾ അഴിമതിയെ പോലും വിമർശിക്കുന്നില്ല, അത്ര വലിയ അഴിമതി ഇവിടെ നടക്കുന്നില്ല. ഇപ്പോ ഈ അവരുടെ അസഹിഷ്ണുതയും അക്രമ രാഷ്ട്രീയത്തെയും എതിർക്കുന്നത് മനുഷ്യ വെട്ടിക്കൊന്ന് സോഷ്യലിസം ഉണ്ടാക്കാൻ നോക്കും, കമ്മ്യൂണിസം ഉണ്ടാക്കാൻ നോക്കും ഞാൻ വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അഴിമതി ഉണ്ടായിരുന്നെങ്കിലും ഇത്ര അരാജകത്വം ഉണ്ടായിരുന്നില്ല, ലോക്കപ്പ് മർദ്ദനം ഉണ്ടായിരുന്നില്ല, ലോക്കപ്പ് കൊലപാതകം ഉണ്ടായിരുന്നില്ല, വലിയ വർഗീയ കലാപം അല്ലെങ്കിൽ സാമുദായിക കലാപമൊന്നും ഉണ്ടായില്ല. ഈ കഴിഞ്ഞ 5 വർഷം ഈ നാട്ടിലെ ഏറ്റവും സമാധാനപരമായ കാലഘട്ടമായിരുന്നു. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഉണ്ടായ പോലെ സമാധാനപരമായ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. 1956 നവംബർ 1 കേട്ടോ, ഈ സർക്കാർ വന്നപ്പോ വീണ്ടും അരാജകത്വവും അതുപോലെ കൊലപാതക രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളൊക്കെ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അതിനെ എതിർക്കണ്ടേ? അതിന് നമുക്ക് അങ്ങനെ അംഗീകരിക്കാൻ കഴിയും? BJP കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാർദ്ദീഷ്കാർക്ക് ഇവിടെ വഴി പോകുന്ന ആരെ വെട്ടിക്കൊല്ലാം എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകാൻ പറ്റും. ഇപ്പൊ സുഹൈബ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ എന്ത് കുറ്റത്തിനെ ചെയ്ത് എന്ത് കുറ്റത്തിന് അയാളെ കൊലപ്പെടുത്തി ഒത്തിരി താഴെ 36 വെട്ടുപെട്ടി കൊല്ലുന്നതിന് നമുക്ക് സോഷ്യലിസത്തിന്റെ അക്കൗണ്ടിൽ എഴുതാൻ പറ്റുമോ? കമ്മ്യൂണിസത്തിന്റെ അക്കൗണ്ടിൽ എഴുതാൻ പറ്റുമോ? അത് ജന നന്മയ്ക്ക് ഉതകുന്ന ഒരു പ്രവൃത്തിയാണെന്ന് അഭിപ്രായമുണ്ട്. എനിക്കങ്ങനെ അഭിപ്രായമില്ല.
തീർച്ചയായും. എന്തായാലും ഓസ്ട്രേലിയയിൽ താങ്കളുടെ പ്രഭാഷണങ്ങളൊരു മുഖ്യ വിഷയം മാധ്യമങ്ങളാണല്ലോ. താങ്കൾ മാധ്യമങ്ങളിൽ സ്ഥിരം സാന്നിധ്യവുമാണ്. ഒരു പക്ഷേ മറ്റ് എല്ലാ മേഖലകൾക്ക് ഉപരിയായി മാധ്യമങ്ങളിലുള്ളൊരു നിരീക്ഷകൻ എന്ന രീതിയിലാണ് താങ്കൾ ഏറ്റവും അധികം ജനങ്ങളിപ്പോൾ അറിയപ്പെടുന്നത്. മാധ്യമങ്ങൾ, ഇന്ത്യൻ മാധ്യമങ്ങൾ, അതോടൊപ്പം പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇപ്പോൾ എന്ത് പങ്ക് വഹിക്കുന്നു എന്നാണ് താങ്കൾക്ക് തോന്നിയിട്ടുള്ളത്? പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ താങ്കൾ കാണുന്നതിനെ?
അല്ല, ജനാധിപത്യ സംവിധാനത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എഴുതപ്പെട്ട ഭരണഘടന ഇല്ലാത്ത ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങളിലൊക്കെ പൗരാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് സംബന്ധിച്ചുകൊണ്ടേ മാധ്യമങ്ങളാണ്. അമേരിക്കയിലാണെങ്കിലും സർവശക്തനായിരുന്ന പ്രസിഡന്റ് നിക്സനെ കൊണ്ട് രാജിവെപ്പിക്കാനിടയായ സാഹചര്യം ഉണ്ടാക്കിയത് വാഷിങ്ടൺ പോസ്റ്റിൽ വന്ന റിപ്പോർട്ടുകളായിരുന്നു. വാട്ടർഗേറ്റ് സംഭവത്തിന് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഏറ്റവും അവസാനം കുവൈറ്റ് ചാണ്ടി എന്ന് പറഞ്ഞ ഒരു മന്ത്രിയെ കൊണ്ട് രാജിവെപ്പിച്ചത്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറഞ്ഞ ഒരു ചാനലും അതിലെ വാർത്താ അവതാരകനായിരുന്ന വിനോവി ജോണും അതിന്റെ ആലപ്പുഴ ലേഖനായിരുന്ന പ്രസാദുമാണ് അവരുടെ നിരന്തരമായ റിപ്പോർട്ടുകൾ. അത് തുടർന്ന് സമൂഹ മധ്യത്തിലുണ്ടായ അതിന്റെ അനുരണനങ്ങൾ, അതെ തുടർന്ന് അന്വേഷണം, അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം, ഹൈക്കോടതിയിൽ നിന്നുള്ള വിമർശനം, ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ളതാണ്. അതുപോലെ ജയരാജനെ കൊണ്ട് രാജിവെപ്പിക്കാനിടയെ സഹായിക്കും. ഇതൊക്കെ മാധ്യമങ്ങളാണ്. പണ്ട് കുഞ്ഞാലിക്കുട്ടിയെ രാജിവെപ്പിക്കുന്നതിൽ ഇന്ത്യ ഓഷ്യൻ ചാനലിൽ വഹിച്ച പങ്ക്, ഇങ്ങനെ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അത് ദേശീയ തലത്തിലാണെങ്കിലും ദേശാന്തര തലത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒക്കെ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. പിന്നെ നമ്മുടെ മാധ്യമങ്ങൾ പലപ്പോഴും മറ്റ് പല താല്പര്യങ്ങളും മുൻനിർത്തി വാർത്തകളിൽ വെള്ളം ചേർക്കുകയോ വളച്ചൊടിക്കുകയോ ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ജനാധിപത്യ സംവിധാനത്തിൽ ഇതുപോലെയുള്ള പുഴുക്കുത്തുകൾ എല്ലാ രംഗത്തുണ്ടാവും. പിന്നെ മാധ്യമങ്ങൾ നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളാണ് അല്ലെങ്കിൽ മറ്റേ ജാതി മത സംഘടനകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു അഭിപ്രായം കൂടി ഇതിനകത്ത് കലരും എന്നുള്ളത് സത്യമാണ്. എങ്കിൽ പോലും ഇവർ ആരോഗ്യകരമായ ജനാധിപത്യ സംവിധാനത്തിൽ തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാറുണ്ട്. മാധ്യമങ്ങളിൽ വരുന്ന പോരായ്മകളെ ചൂണ്ടിക്കാണിക്കാനും ചില ആളുകളുണ്ടല്ലോ. അപ്പൊ ആ ഒരു ജോലിയാണ് ഞാൻ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് ചെയ്തോണ്ടിരുന്നത്. നമ്മുടെ ഇന്ത്യ വിഷൻ ചാനലുള്ളതാണ്. ഇപ്പോഴും പരിമിതമായ തോതിലാണെങ്കിലും കഴിയുന്ന രീതിയിലൊക്കെ മാധ്യമങ്ങളെയും മറ്റു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന കോടതി കണക്കുള്ള സംഗതികളെ ഞാൻ വിമർശിക്കാറുണ്ട്. പക്ഷേ നമുക്ക് അവസരം
കിട്ടുന്നതനുസരിച്ചില്ലേ. തീർച്ചയായും താങ്കളുടെ വാരാന്ത്യം എന്ന പരിപാടിയിലേക്ക് ഞാൻ എത്തുന്നുണ്ട്. അതിലേക്ക് എനിക്ക് ചോദിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നാലും ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ താങ്കളിലേക്ക് ഞാൻ കൂടുതലായി പോവുകയാണ്. കാരണം ചരിത്രത്തിലുള്ളൊരു അവഗാഹമാണ്, പ്രത്യേകിച്ചും രാഷ്ട്രീയ ചരിത്രത്തിലുള്ളൊരു അവഗാഹമാണ് താങ്കളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ കുറുക്കിക്കൊള്ളുന്ന ഭാഷയിൽ പറയാനുള്ളൊരു കഴിവും, ഇത് രണ്ടുമാണ് താങ്കളെ അഡ്വക്കേറ്റ് എ ജയശങ്കറിനെ ഇത്രത്തോളം സ്വീകാര്യനാക്കി മാറ്റുന്നത്. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ എനിക്കും അതുപോലെ തന്നെ രാഷ്ട്രീയം പഠിക്കുന്ന എല്ലാവർക്കും താല്പര്യമുണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് ചരിത്രത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രത്തോളം ഒരു അറിവ്, ഒരു അവഗാഹം താങ്കൾക്ക് ഉണ്ടായിരിക്കുന്നത്? അതിൻ്റെ ഒരു രഹസ്യം എന്താണ്?
അതിൻ്റെ ദൂരെ രഹസ്യമില്ല. ഞാൻ കുട്ടിക്കാലത്ത് തൊട്ട് രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമുള്ള ആളായിരുന്നു. 1969 മുതൽ 1970 മുതൽക്ക് ഞാൻ കൃത്യമായിട്ട് പത്രം വായിക്കുന്ന ആളാണ്. പിന്നെ വായിച്ച കാര്യങ്ങൾ ഓർമ്മിച്ചു വെക്കുന്ന ആളാണ്. എൻ്റെ സബ്ജക്ട് തന്നെ ഹിസ്റ്ററി ആയിരുന്നു. പിന്നെ പോയി ഞാൻ മറ്റൊരു ഐച്ഛിക വിഷയമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങൾ പഠിക്കുകയും നമ്മൾ 35 മാർക്ക് കിട്ടാൻ വേണ്ടി ഒരു പഠിത്തമായിരുന്നില്ല. അപ്പോൾ പഠിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാനും ആഗ്രഹിക്കാനും താല്പര്യം കാണിച്ചു. അതുകൊണ്ട് അതിങ്ങനെ ക്രമാനുഗതമായി ഓർത്തിരിക്കുന്നു. നമുക്ക് ആ സമയത്ത് പെട്ടെന്ന് ഓർമ്മയിൽ നിന്ന് വരിക. അല്ലാതെ ഓരോന്നും ഇങ്ങനെ ദിവസവും ഓർത്തു വെച്ചുകൊണ്ടിരിക്കുകയല്ല. അതൊരു സാഹചര്യം ഇപ്പം നിങ്ങൾ ഇവിടെ പറയുമ്പോൾ പെട്ടെന്ന് ആ ചോദിക്കുമ്പോൾ ഇപ്പോൾ സംഭവങ്ങളും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നേരത്തെ ഇത് സിവിലിൽ നിന്ന് താങ്കൾ വിളിക്കും. ആ സമയത്ത് അതിന് വാട്ടർ ഗേറ്റിനെ പറ്റി പറയണമെന്ന് കഴിച്ചിട്ട് പറഞ്ഞല്ല, അങ്ങനെ പറയുന്നു എന്ന് മാത്രമാണ്. അതിങ്ങനെ ഒരു എന്താ പറയാ, അതിപ്പം പെട്ടെന്ന് ഉയർന്നു വരുന്ന ഒരു കാര്യം. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ള മാത്രമല്ല, കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു ആർജവും ഉണ്ടാകണം. പിന്നെ പറയുമ്പോൾ ഫലപ്രദമായിട്ട് ഏറ്റവും കുറഞ്ഞ വാക്കുകൾ കൊണ്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറയണം. നമ്മുടെ ഭാസുരേന്ദ്രബാബു പറഞ്ഞ രീതിയിൽ വളച്ചു കെട്ടി പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല, പറയുന്നവർക്ക് മനസ്സിലാവില്ല, പരിപാടി നടത്തുന്നവർക്ക് മനസ്സിലാവില്ല, ആർക്കും മനസ്സിലാവില്ല. അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല. അപ്പോൾ ഉള്ള കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് പറയുക എന്നുള്ളതാണ്. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, വാൾ കൊണ്ട് കുത്തുന്ന പോലെ സംസാരിക്കുന്നവരുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ സംസാര രീതി ഏതാണ്ട് അതുപോലെയാണ്.
ഓക്കെ. പക്ഷെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിലാണ് താങ്കളെ പലപ്പോഴും മാധ്യമങ്ങളെല്ലാം അവതരിപ്പിക്കാറുള്ളത്. താങ്കളും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അതിൽ പങ്കെടുക്കാറുള്ളത്. അത് പക്ഷേ തീർത്തും തെറ്റായ ഒരു കാര്യമല്ലേ? കാരണം താങ്കൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമാണ്, CPI അംഗമാണ്, ഔദ്യോഗിക സ്ഥാനങ്ങളിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ളൊരു താങ്കൾ ചാനലുകൾ വന്നിരുന്ന മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരുപാട് കുറ്റം പറയാറുണ്ട്, ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്, വിമർശിക്കാറുണ്ട്. ആ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന ലേബലിൽ വരുന്നത് തെറ്റാണ്, ഒരു ഇരട്ടത്താപ്പാണെന്ന് താങ്കൾക്ക് തോന്നിയിട്ടില്ലേ?
അല്ല, ഞാൻ CPIയുടെ പ്രതിയായിട്ടോ വക്താവായിട്ടോ അല്ലല്ലോ പങ്കെടുക്കുന്നത്. ഇപ്പൊ CPIക്കാരുടെ ഭാഗത്ത് എന്തെങ്കിലും പാലിക്കണമെങ്കിൽ അതും പറയാറുണ്ട്. വയനാട് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ചർച്ച അതൊരു വിഷയമായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സെക്രട്ടറിക്ക് അവിടെ തുടരാൻ കഴിയുകയില്ല. ഇങ്ങനെയുള്ള ആളുകളൊന്നും വെച്ചിട്ട് CPIക്ക് നല്ല ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. 24 മണിക്കൂറിനുള്ള അയാളുടെ വലിയ നടപടി ഉണ്ടാവും, നടപടി ഉണ്ടായാൽ മതിയാവും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 24 മണിക്കൂർ വേണ്ടി വെച്ചില്ല, അതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി. ഞാൻ പങ്കെടുക്കാറുണ്ട്, CPI അടക്കമുള്ള പാർട്ടികളെ വിമർശിക്കാറുണ്ട്. പിന്നെ എനിക്ക് ചോദിച്ചു പോകാൻ ഏറ്റവും സാധിക്കുന്ന ഒരു പാർട്ടി CPI ആയതുകൊണ്ട് ആ പാർട്ടിയിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ കവിഞ്ഞ വ്യക്തമായ മറ്റൊരു താല്പര്യങ്ങളൊന്നും എനിക്ക് CPI അടക്കം ഒരു പാർട്ടിയോടും ഇല്ല. അല്ല, കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളെ വിമർശിക്കുകയും അതിന്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പൊ മുസ്ലിം ലീഗ് നമുക്ക് ഒരു തരത്തിൽ പൊരുത്തപ്പെടാൻ പറ്റാത്ത പാർട്ടിയാണെങ്കിൽ ആ പാർട്ടിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്പേസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ചർച്ചയ്ക്ക് പോകുമ്പോൾ ഞാൻ പറയും, മുസ്ലിം ലീഗ് ചിലപ്പോൾ അഴിമതിക്കാരായിരിക്കും, പക്ഷേ അവര് വർഗീയവാദികളല്ല. മുസ്ലിം ലീഗ് പോലെ ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി ഉള്ളതുകൊണ്ടാണ് ഈ സമുദായത്തിലെ അംഗങ്ങൾ മറ്റ് പല സംസ്ഥാനങ്ങളിലും എന്ന പോലെ അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളിലും ചെയ്യുന്ന പോലെ തീവ്രവാദത്തിലേക്കോ മതമൗലികവാദത്തിലേക്കോ അധികമായിട്ട് പോകാത്തത്. അപ്പൊ ആ പാർട്ടിയുടെ നിലനിൽക്കേണ്ടത് മുസ്ലിം ലീഗുകാരുടെ മാത്രം ആവശ്യമല്ല, അതിനേക്കാൾ UDFകാരുടെ ആവശ്യമല്ല, നമ്മളെല്ലാവരുടെയും ആവശ്യമാണ് എന്ന് പറയാറുണ്ട്. മുസ്ലിം ലീഗിന്റെ പല പരിപാടികൾ തന്നെ വിളിക്കാറുണ്ട്. അവിടെ പോകുമ്പോൾ ഞാൻ എന്താ അഭിപ്രായം പറയാം, പല പാർട്ടികളുടെയും മീറ്റിങ്ങൾക്ക് ഞാൻ പങ്കെടുക്കാറുണ്ട്. കോൺഗ്രസ്സുകാരും ധാരാളമായിട്ട് വിളിക്കാറുണ്ട്, RSP പരിപാടിക്ക് പോകാറുണ്ട്.
പക്ഷേ ഞാൻ ചോദിച്ച ഒരു പക്ഷേ താങ്കൾ മാത്രമല്ല, ഇത്തരത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ എന്ന രീതിയിൽ മാധ്യമങ്ങൾ, താങ്കൾ മാധ്യമങ്ങളുമായി കൂടെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്, രാഷ്ട്രീയ നിരീക്ഷകർ എന്ന പേരിൽ ഒരാളെ വിളിക്കുമ്പോൾ അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണെങ്കിൽ, താങ്കൾ എന്തായാലും ഔദ്യോഗികമായി ഭാഗമാണ്, എത്രത്തോളമാണ് എന്നുള്ളത് ഞാൻ പറയുന്നില്ല, പക്ഷേ ഔദ്യോഗികമായി ഭാഗമാണ്, അങ്ങനെ ഒരാളെ രാഷ്ട്രീയ നിരീക്ഷകൻ, സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ വിളിച്ച് ചർച്ചകളിൽ പങ്കെടുപ്പിക്കുന്നത് ശരിയാണോ?
അത് അതാത് മാധ്യമങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. എന്റെ പേരിന്റെ നേരെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നതിന് ഞാൻ ആരോടും ആവശ്യപ്പെടാറില്ല.
ഒരിക്കലും എതിർത്തിട്ടുമില്ല ഞാൻ, അങ്ങനെയല്ല ഞാൻ CPIക്കാരനാണെന്ന് രാഷ്ട്രീയ CPIയുടെ ചർച്ച വരുമ്പോൾ പോലും താങ്കൾ എതിർക്കാറുണ്ട്.
ആവശ്യമുള്ള സമയത്ത് ഞാൻ പറയാറുണ്ട് ഞാൻ സിപിഐക്കാരനാണെന്ന് പറയുന്നത് വെച്ചാൽ അത് വ്യക്തമാക്കേണ്ട ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ മറ്റു ചില ഘട്ടങ്ങളിൽ നമ്മൾ ആ ഒരു ബന്ധം വ്യക്തമാക്കേണ്ടി വരും. ഇപ്പൊ എന്റെ അയൽവാസിയും കുട്ടിക്കാലം തൊട്ടുള്ള ഒരു സുഹൃത്തും ആകുന്ന ബന്ധുവുമാണ് തിരുമാതുറ ദിലീപ്. ദിലീപുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾക്ക് പോകുമ്പോൾ ഒക്കെ ഞാനിത് പറയാറുണ്ട്. അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കുന്നത് ഞാൻ ദിലീപുമായിട്ടുള്ള ബന്ധം മറച്ചു വെച്ചിട്ട് ചർച്ചയിൽ പങ്കെടുക്കും. ഞാൻ ഒരു സമയത്ത് ദിലീപിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളല്ല. ഞാൻ വ്യക്തമായി മാത്രമല്ല ശ്രീ പി ടി തോമസ് എം എൽ എ കോൺഗ്രസിന്റെ എം എൽ എ ആണ്. അദ്ദേഹം എറണാകുളത്ത് ഗാന്ധി സ്ക്വയറിൽ ഉപവാസം അനുഷ്ഠിച്ചപ്പോൾ ഞാൻ അതിന് മുമ്പ് തന്നെ തോമസിനെ വിളിച്ച് എന്റെ ഐക്യദാർഢ്യം അറിയിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന്റെ പരിപാടി നടക്കുമ്പോൾ വി എം സുധീരനാണ് ഉദ്ഘാടനം ചെയ്തത്. സുധീരന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു മണിക്കൂറിന് ശേഷം ഞാൻ അവിടെ പോവുകയും ആ വേദിയിൽ കുറച്ചേരി ഇരിക്കുകയും അദ്ദേഹത്തോടുള്ള എന്റെ ഐക്യദാർഢ്യം അറിയിക്കുകയും എന്റെ വാക്കുകൾ ഞാനവിടെ പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല മറൈൻ ഡ്രൈവിൽ ഈ കസ്റ്റഡി മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഉപവാസം നടത്തിയപ്പോൾ ഞാൻ പോകണമെന്ന് ആഗ്രഹിച്ച് എനിക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് പങ്കെടുക്കാൻ ഞാൻ രമേശിനോട് നമുക്ക് രാഷ്ട്രീയമായിട്ട് യോജിപ്പുള്ളതുകൊണ്ടല്ല കോൺഗ്രസിനോട് അനുഭവം ഉള്ളതുകൊണ്ടല്ല, പക്ഷെ അവര് ഉന്നയിക്കുന്ന പ്രശ്നമുണ്ടല്ലോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ ചെന്നാൽ ഞാൻ പറയും ഞാൻ സി പി ഐ കാരണമെന്നുള്ള രമേശിനും അറിയാം, പി ടി തോമസിനും അറിയാം, അത് കോൺഗ്രസിന്റെ വേദിയാണെന്നു പറയാം, പക്ഷെ അവർ ഉന്നയിക്കുന്ന പ്രശ്നം വളരെ പ്രധാനമാണ്.
ഓക്കെ, അപ്പൊ താങ്കൾ പറയുന്ന സി പി ഐ എന്നൊരു കാര്യം ഐഡന്റിറ്റി പറയേണ്ട കാര്യങ്ങൾ സ്ഥലങ്ങളിലെല്ലാം പറയുന്നുണ്ടെന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്.
സി പി ഐ ഐഡന്റിറ്റി മാത്രമല്ല ദിലീപിന്റെ അയൽവാസിയാണ്
തീർച്ചയായും. അതെ, ഇത് പറയുമ്പോൾ തന്നെ ഞാൻ ആ വാരാന്ത്യം പരിപാടിയെ കുറിച്ചുള്ള ഒരു കാര്യം കൂടി ചോദിക്കണം എന്നുണ്ട്. കാരണം അത് സ്ഥിരമായി കാണുന്നൊരു വ്യക്തി തന്നെയായിരുന്നു ഞാനും. ഇന്ത്യ വിഷൻ ഉള്ളപ്പോൾ വാരാന്ത്യം പരിപാടി സ്ഥിരമായി കാണുന്നൊരു വ്യക്തിയായിരുന്നു. അതിലുള്ളൊരു വിമർശനം പലപ്പോഴും എനിക്ക് തോന്നിയതും മറ്റ് പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യവും തന്നെയാണ്, കേരള രാഷ്ട്രീയത്തിൽ കേരള സമൂഹത്തിൽ ജാതി ഒരു യാഥാർത്ഥ്യമാണ്, പക്ഷേ ഇത്ര പച്ചയായി ഓരോ വ്യക്തികളുടെയും ഓരോ നേതാവിൻ്റെയും ഓരോ രാഷ്ട്രീയ നേതാവിൻ്റെയും ജാതി പറയുകയും ആ ജാതി ആ നേതാവിൻ്റെ വ്യക്തിത്വമോ അല്ലെങ്കിൽ നിലപാടുകളോ തീരുമാനിക്കുന്നതിൽ നിർണായകമാണ് എന്നൊരു ധ്വനി ജനിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് താങ്കളാണ്. ആദ്യമായി അത്തരത്തിൽ ജാതി പരസ്യമായി രാഷ്ട്രീയത്തിൽ പറഞ്ഞു തുടങ്ങിയത് ഒരുപക്ഷെ മാധ്യമങ്ങളിൽ താങ്കളാണ്. ഒരു പുരോഗമന നിലപാട് സ്വീകരിക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോഴും തീർത്തും പിന്തിരിപ്പനല്ലേ അത്തരമൊരു ജാതി പറഞ്ഞുകൊണ്ട് അതിനെ സമീപിച്ചിരുന്നത്?
ഒരിക്കലുമല്ല, ഞാൻ പറയട്ടെ, ഇവിടെ ജാതി ഒരു യാഥാർത്ഥ്യം പറഞ്ഞ് താങ്കൾ ആദ്യമേ പറഞ്ഞില്ലേ, ഞാൻ ഓസ്ട്രേലിയയിലെ കാര്യമല്ലേ പറഞ്ഞു, കേരളത്തിലെ കാര്യമാണ്. പ്രത്യേകിച്ച് തിരുവിതാംകൂർ കൊച്ചി ഭാഗത്ത് ജാതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ രാഷ്ട്രീയത്തിലെ ഘടകം. ജന പിന്തുണ ഉണ്ടാകുന്നത് ജാതി രാഷ്ട്രീയത്തിൽ നിന്നാണ്. ഞാൻ ഇവിടെ പറയാം, എന്റെ വീട് ആലുവയിലാണ്. ആലുവ നിയോജക മണ്ഡലത്തിൽ ഇന്നുവരെ മുസ്ലിം അല്ലാത്തൊരു സ്ഥാനാർത്ഥിയും ഒരു മുന്നണിയും മത്സരിപ്പിച്ചിട്ടില്ല, അങ്ങനെ മത്സരിപ്പിക്കാൻ സാധിക്കുകയില്ല. തൊട്ടടുത്ത മണ്ഡലമാണ് അങ്കമാലി. അങ്കമാലിയിൽ സുറിയാനി കത്തോലിക്കരെ മാത്രം മത്സരിക്കാറുള്ളൂ, യാക്കോബായക്കാരെ പോലും അവരെ പരിഗണിക്കാറില്ല. അതിന്റെ അപ്പുറമുള്ള മണ്ഡലമാണ് പെരുമ്പാവൂർ. പെരുമ്പാവൂരിൽ യാക്കോബായക്കാരനായിരുന്നു മാത്രമല്ല, അയാൾ ബാബ കക്ഷിക്കാരനായിരുന്നു. അതായത് അന്ത്യോക്കെ പാത്രകേസിൽ അംഗീകരിക്കുന്നവരെ മാത്രമേ അവിടെ മത്സരിപ്പിക്കുള്ളൂ. അത് ദേവലോട് ബാബയെ അംഗീകരിക്കുന്നവരെ മത്സരിപ്പിച്ചാൽ ജയിക്കുകയില്ല. ഒരു തവണ മത്സരിച്ചിട്ടുണ്ട്, പക്ഷെ ആ ഒറ്റ കാരണത്തിൽ അദ്ദേഹം തോറ്റുപോയി. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. അതിന് തൊട്ട് ഞങ്ങളുടെ കുറച്ചുകൂടി പടിഞ്ഞാട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പഴയ എം എൽ എ ആണ് ശർമ്മ, എസ് ശർമ്മ, ഡി പി എം നേതാവാണ്. ശർമ്മ തീവ്ര സമുദായക്കാരനാണ്. അപ്പൊ ശർമ്മയ്ക്കെതിരെ മത്സരിപ്പിക്കാൻ ഒരു ധീവര സമുദായക്കാരനെ കണ്ടെത്തി എന്ന് മാത്രമല്ല അവിടെ ഡിവിഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശർമ്മ ഈ ധീവരനിൽ രണ്ട് വിഭാഗക്കാരുണ്ട്, വാലന്മാരും അരയന്മാരും. അരയന്മാര് കടലിൽ മുങ്ങി പിടിക്കുന്നവര്, വാലന്മാര് ഈ തോട്ടിലും പുഴയിലൊക്കെ മീൻ പിടിക്കുന്നവര്. ശർമ്മ വാലനാണ്. അതുകൊണ്ട് അരയനായ സുഭാഷ് കൊട്ടിയിടം എന്ന രീതിയിൽ അത് പ്രചരണം നടത്തിയിരുന്നു. പക്ഷെ അത്ര ശേഷിയില്ല, കാരണം വാലന്മാരെക്കാൾ കൂടുതൽ അരയന്മാരാണെങ്കിലും ആളുകൾ വോട്ട് ചെയ്തപ്പോൾ ശർമ്മയ്ക്ക് തന്നെ കൂടുതൽ വോട്ട് കിട്ടി. ഒരു പക്ഷെ മറ്റു സമുദായക്കാരുടെ വോട്ട് കിട്ടിയതാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയം പോകുന്നത്. സി പി എം കാര് പോലും സ്ഥാനാർത്ഥികൾ ചെയ്യുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിൽ.
പക്ഷെ അത് ഇത്തരത്തിൽ മാധ്യമങ്ങൾ പറയുന്നത് കൊണ്ട് താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ പറയുന്നത് കൊണ്ട്? താങ്കൾ എന്തായിരുന്നു അതുകൊണ്ട് സമൂഹത്തിന് നൽകുന്ന ഒരു നല്ല കാര്യം?
സമൂഹത്തിന് നൽകേണ്ട നല്ല കാര്യം എന്ന് വെച്ചാൽ ഇതുപോലുള്ള കൊണ്ടതായ്മകളാണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് ജനങ്ങൾക്ക് ബോധ്യം വരണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ജാതി പറയുന്നതിൽ എത്ര കേട്ടുള്ളത്? എന്റെ അടുത്ത് ഒരാള് മാത്രമേ നിങ്ങൾ ജാതി വേണ്ടത്ര പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് കേരളോർമ്മ കോളേജ് റിട്ടയർ ചെയ്ത പ്രൊഫസർ വിജയകുമാറാണ്. അദ്ദേഹം ഒരു സമുദായ സംഘടനയുടെ നേതാവാണ്. പുള്ളി പറഞ്ഞു നിങ്ങൾ ജാതി വേണ്ടത്ര പറയുന്നില്ല എന്നാണ് എന്റെ പരാതി. കുറച്ചുകൂടി പറയണം എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് അതിന്റെ യുക്തി മനസ്സിലായില്ല. അദ്ദേഹം വേണ്ടി ബാക്കിയതൊക്കെ ഞാനൊരു ജാതി പറയുന്ന ആളാണ്, ജാതി നിരീക്ഷകൻ എന്നാണ് പറഞ്ഞത്. ജാതി നിരീക്ഷകൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ അതിൽ പേടിക്കുന്ന ആളല്ല. അത് ഈ നാട്ടിൽ യാഥാർത്ഥ്യമാണ്. നമുക്ക് ജാതി ഇല്ല എന്ന് പറയുകയും ജാതി അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കും, ജാതി അടിസ്ഥാനത്തിൽ വോട്ട് ചോദിക്കുകയും എല്ലാ മതമേലധ്യക്ഷന്മാരെ സമുദായ നേതാക്കന്മാരെ ഒക്കെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. എനിക്ക് ഒരു കാര്യത്തിൽ പറയാൻ കഴിയും, ഒരു അഭിമാനത്തോട് പറയാൻ കഴിയും. ഇവിടെ പുലിയ മഹാസഭയുടെ മീറ്റിംഗിൽ ഞാൻ പോയിട്ടുണ്ട്. തൊടുപുഴയിൽ വെച്ച് നടന്ന ബാബു ഗ്രൂപ്പിന്റെ യോഗത്തിൽ എന്നെ വിളിച്ചു, സമ്മേളനത്തിൽ വിളിച്ചിട്ടും ഞാൻ അവിടെ പോയി പ്രസംഗിച്ചു. എറണാകുളത്ത് നടന്ന കുന്നല ഗ്രൂപ്പിന്റെ യോഗത്തിലും പങ്കെടുത്തു. ഞാനത് വലിയ കേമത്തായിട്ട് പറഞ്ഞല്ലോ. എസ് എൻ ഡി പി യോഗത്തിന്റെ ഒട്ടുമിക്ക പരിപാടികളിൽ എന്നെ വിളിക്കാറുണ്ട്, ഞാൻ പോകാറുണ്ട്. യോഗക്ഷേമ സഭയുടെ സമ്മേളനം കോട്ടയത്ത് നടന്നപ്പോ അവിടെ വിളിക്കും ഞാൻ പോയി. എന്നെ വിളിക്കാത്ത ഒറ്റയ്ക്ക് ഒരു കൂട്ടരുള്ളൂ, അത് ഞാൻ ജനിച്ച സമുദായക്കാരാണ്. അതായത് ആ എൻ എസ് എസ്സുകാരാണ്. എന്നെ എൻ എസ് എസുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കരുത്. ഞങ്ങളുടെ സമുദായ ഉടമസ്ഥനായിട്ടുള്ള ശ്രീ സുകുമാരൻ നായർ ഫത്വ പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി ഓസ്ട്രേലിയയിലുള്ള നായന്മാർ എന്നെ ബഹിഷ്കരിക്കുമെന്നാണ് ഇപ്പൊ എന്റെ ഒരു സംശയം.
ഓക്കെ, അപ്പോൾ അല്ല എനിക്ക് അതിൽ തന്നെ ഞാൻ അതിൽ നിന്ന് വിട്ട് പൂർണ്ണമായും വിട്ടു പോകുന്നില്ല, അതുകൊണ്ട് ഒന്നുകൂടെ ചോദിക്കുകയാണ്. അത്തരത്തിൽ കഴിഞ്ഞ ഇപ്പോൾ ഇന്ത്യ വിഷൻ അവസാനിച്ചിട്ട് തന്നെ വർഷങ്ങൾ കുറയായി, അല്ലെങ്കിൽ ഒരു 15-16 വർഷമായി ഈ ഒരു വാരാന്ത്യം പരിപാടി തുടങ്ങിയതിന് ശേഷം 15 വർഷത്തോളം ആയെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും കാലം താങ്കൾ ഈ ഒരു ജാതിയൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഗുണം അതുകൊണ്ട് ഉണ്ടായോ കേരള രാഷ്ട്രീയത്തിൽ?
അല്ല, ആളുകൾ കുറെ കൂടെയൊക്കെ ചിന്തിക്കും ഈ പറഞ്ഞതില്. കുറെ പേരെങ്കിലും ഒക്കെ അത് മനസ്സിലാക്കിക്കാണ്. മാറ്റം വന്നത് മാറ്റം വന്നോ ഇല്ലയോ എന്ന് പറയാൻ ഞാൻ ആളല്ല. ഞാൻ ഇതുപോലെ ഒരിക്കൽ കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട് വൈദികരുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. വൈദികർ മാത്രമുള്ള, അതും സഭയിലെ സീനിയർ ആയിട്ടില്ല, എറണാകുളം അംഗവാലി അതിരൂപതയില് വൈദികർ സീനിയർ വൈദികർക്ക് വേണ്ടി നടത്തിയ ഒരു പരിപാടി പങ്കെടുത്തപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന മംഗലപ്പുഴ സെമിനാരി റക്ടറായിരുന്ന പിന്നീട് കൂരിയ ബിഷപ്പും ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ബിഷപ്പുമായിട്ടുള്ള നമ്മുടെ ബോസ്കോ പുത്തൂർ
അതെ
മാർ ബോസ്കോ പുത്തൂർ അന്ന് അദ്ദേഹം ബിഷപ്പായിട്ടില്ല. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഇത്ര അധികം സാമൂഹിക വിമർശനം നടത്തും, ഈ വിമർശനമൊക്കെ നടത്തിയിട്ട് സമുദായത്തിന് രാജ്യത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാകായിട്ട് എപ്പോഴും തോന്നിയിട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പിതാവ് അല്ല അച്ഛനെയും ഈ ചോദ്യം എന്നോട് ചോദിച്ചത് അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ, അച്ഛനെ പോലുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നില്ലേ എന്ന് ഞാൻ പറഞ്ഞു. എന്റെ സംസാരം കൊണ്ടൊന്നും ഈ നാട് നന്നാവുന്നുള്ള യാതൊരു വ്യാമോഹം ഇല്ല, പക്ഷെ കുറെ പേരെങ്കിലും ഒക്കെ ഇതിനെ കുറിച്ച് ആലോചിക്കും ചിന്തിക്കും എന്നാണ് എന്റെ വിശ്വാസം.
തീർച്ചയായും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്, അതുമായി അല്ലെങ്കിൽ സമാനമായ ഒരു കാര്യം കൂടി, സ്ത്രീകളോടുള്ള നിലപാടാണ്. കാരണം താങ്കൾ പരസ്യമായി സ്ത്രീകളെ എതിർക്കുന്നു അല്ലെങ്കിൽ സ്ത്രീകളെ മോശക്കാരാക്കുന്നു എന്നുള്ളതല്ല, പക്ഷെ പലപ്പോഴും താങ്കൾ കുറുക്കിക്കൊള്ളുന്ന വാക്കുകൾ പറയാൻ വേണ്ടി പറയുമ്പോൾ, ഇപ്പോൾ കൊലുസിട്ട ചെന്നിത്തല എന്ന് കഴിഞ്ഞ ഒരു ചർച്ചയിൽ പറയുന്ന കേട്ടു, വളരെ അടുത്ത കാലത്താണത്, അതുപോലെ തന്നെ പാവാട SFI എന്ന് പറയുന്ന കേട്ടു. തീർച്ചയായും സ്ത്രീകൾ എന്തോ രാഷ്ട്രീയത്തിലും മറ്റുമൊക്കെ അല്പം താഴേക്ക് നിൽക്കേണ്ട ആൾക്കാരാണ് എന്ന രീതിയിലൊരു ധ്വനി ഉണ്ട്. അത് ശരിയായൊരു കാര്യമായി തോന്നുന്നുണ്ടോ?
അല്ല, SFI പാവാട SFI എന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയില്ല. രമേശ് ചെന്നിത്തലയെ കുറിച്ച് അങ്ങനെ ഒരു പരാമർശം നടത്തി, കാരണം അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള അല്ലെങ്കിൽ വേണ്ടത്ര എഫക്റ്റീവ് അല്ല എന്നുള്ള അർത്ഥത്തിലായി പറഞ്ഞത്. കാര്യം കൊലുസിട്ട രമേശ് ചെന്നിത്തലയാണ് ഇവിടേക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. പട്ടം നാണുള്ള സാറിനെ പറ്റി പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. പട്ടം നാണുള്ള സാറ് പണ്ട് ദിവാൻ CP രാമസ്വാമി അയര് തിരുവിതാംകൂർ നിയമസഭയിൽ, അത് രാജഭരണം നിലനിൽക്കുന്ന കാലത്താണ്, സോ കോൾഡ് സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സോ കോൾഡ് ദിവാൻ, സോ കോൾഡ് ഹൈനർ, സോ കോൾഡ് തഹസീൽദാർ, സോ കോൾഡ് പേഷ്കാർ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുക. അപ്പൊ അവർ പറഞ്ഞപ്പോ പറഞ്ഞു, അതിങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ്. അദ്ദേഹം പട്ടനാളുള്ളായിരുന്നു അന്ന്. ഇപ്പോൾ കാലി കൊടുത്തിട്ട് രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞത് അദ്ദേഹം ഒരു
കാലിൽ കൊലുസിട്ട ചെന്നിത്തല എന്ന് പറയുമ്പോൾ അപ്രാപ്തനാണെന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ കൊലുസിട്ട് കഴിഞ്ഞാൽ പ്രാപ്തി ഇല്ലാത്തവരാണ് എന്ന ഒരു സന്ദേശം, അത് മറ്റാരെങ്കിലും പറയും പോലെ അല്ല. താങ്കൾ ഇത്രയും പുരോഗമന കാര്യങ്ങൾ പറയുന്ന, ഇത്രത്തോളം മറ്റുള്ളവരെ വിമർശിക്കുന്ന താങ്കളുടെ വായിൽ നിന്ന് അത്തരത്തിലൊരു വാക്ക് വരുമ്പോൾ അതിലൊട്ടും തെറ്റുണ്ടെന്ന് താങ്കൾക്ക് ഇപ്പോഴും തോന്നുന്നില്ല?
ഇപ്പൊ ശോഭന ജോർജ് കൊലുസിട്ട അല്ലെങ്കിൽ ശോഭ സുരേന്ദ്രൻ കൊലുസിട്ട, ഞാൻ അതിനെ പറ്റി പറയാം, അവർ കൊലുസിട്ട അവരെ ശാക്തീകരിക്കുന്നതായിട്ട് ചെയ്തോട്ട്, നമുക്ക് ആർക്കും ഒരു ആക്ഷേപമില്ല. ഞാൻ പറഞ്ഞു രമേശ് ചെന്നിത്തല കൊലുസിട്ട, അത് കുറച്ച് നോക്കുകയല്ലേ, അങ്ങനെ തോന്നില്ലേ?
അല്ല, ആ ഒരു വിഷയം താങ്കളുടെ നിലപാട് എന്താണെന്ന് അറിയണമെന്നുണ്ടായിരുന്നു. എന്തായാലും പലർക്കും ചോദിക്കാൻ അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് താങ്കളോട്. എന്തായാലും വളരെയധികം നന്ദി ശ്രീ അഡ്വക്കേറ്റ് A.J. ശങ്കർ, ഇത്രയും നേരം ഇത്രയും വിമർശനങ്ങൾക്കും ചോദ്യങ്ങൾക്കും എല്ലാം മറുപടി പറഞ്ഞതിനും. ഒരിക്കൽ കൂടി സ്വാഗതം ഓസ്ട്രേലിയയിലേക്ക്.
സന്തോഷം.
Hear more stories in your language by visiting sbs.com.au.